إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വയിൽ നിന്ന് അണുതൂക്കം വ്യതിചലിക്കാതിരിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ മൗലിദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ നമ്മുടെ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വൽ ആഘോഷ പരിപാടികൾക്ക് വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ യാതൊരു തെളിവുമില്ലെന്നും സഹാബികളോ താബിഉകളോ തബഉത് താബിഉകളോ ഇങ്ങനെയൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ലെന്നും ദീനിൽ പുതുതായി പലതും കടത്തിക്കൂട്ടുന്ന ഷിയാക്കളാണ് ഇത് തുടങ്ങിയതെന്നും ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. വളരെ വാശിയോടുകൂടി നമ്മുടെ സമുദായം ആഘോഷിക്കുന്ന ഒരാഘോഷത്തിന് ഇത്രമാത്രം അടിസ്ഥാനമില്ലെന്ന് വരുന്നത് പല ആളുകൾക്കും അത്ഭുതമുണ്ടാകും. വാസ്തവത്തിൽ നമ്മുടെ സമുദായത്തിലെ പല അനാചാരങ്ങളുടെയും അടിവേരുകൾ അന്വേഷിച്ചാൽ ഇതുപോലെ തന്നെയാണ് പലതിൻ്റെയും സ്ഥിതി എന്ന് അല്പമെങ്കിലും ചിന്തിക്കുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇനി ഇതൊക്കെ പറഞ്ഞാലും ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളും എല്ലാം ഞങ്ങൾക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ മുമ്പിലേക്ക് മൗലീദുവാദികൾ വരും. അവർ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാദങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ, അതാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്തത് കൊണ്ടാണല്ലോ ആദ്യത്തെ 300 ഇങ്ങനെയൊന്നും ആഘോഷിക്കാതിരുന്നത്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് റസൂലിന് നേരിട്ട് ഇസ്ലാം പഠിച്ച സഹാബത്തും പിന്നീട് താബിഈകളും പിന്നീട് തബഉത് താബിഈകളുമാണ്. ഇവരെയാണ് ഖൈറുൽ ഖുറൂൻ, ഉത്തമ തലമുറകളെന്ന് മുസ്ലിം ലോകം വിളിക്കുന്നത്. സലഫുസ് സാലിഹുകൾ, നല്ലവരായ സച്ചരിതരായ മുൻഗാമികൾ എന്ന് നമ്മൾ പ്രശംസിച്ചു പറയുന്ന അവരെയാണ്. അവർക്കാർക്കും ഖുർആനിലും ഹദീസിലും മൗലിദാഘോഷത്തിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് വന്ന ഷിയാക്കൾക്കാണത് സാധിച്ചത് എന്ന് വരുന്നത് വളരെ അബദ്ധമല്ലേ? എന്നിട്ടും ഖുർആനിലും ഹദീസിലും തെളിവുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ മൗലിദുവാദികളിൽ പ്രധാനിയായ ഒരു ബാഖവി സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന ഒരു പുസ്തകം എഴുതിയിട്ട് അതിൽ മൗലീദുമായി ബന്ധപ്പെട്ട് മൗലീദ ന്യായീകരിക്കാൻ 50 തെളിവ് കൊടുത്തിട്ടുള്ളത്. എത്ര? 1, 2, 5, 10, 50. ഈ 50 മൗലീദിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ചില 1, 2 മതിയാക്കും, അതിൽ തന്നെ അവർക്ക് ഐക്യല്ല. എന്തുകൊണ്ടാണ് ഇത് വന്നത്? 50 തെളിവ് വേണ്ട, 5 തെളിവുണ്ടെങ്കിൽ സഹാബികൾ ആഘോഷിക്കാതെ വിടോ? 1 സൂചനയുണ്ടെങ്കിൽ ആഘോഷിക്കാതെ വിടോ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ആ 50 സഹാബികൾക്ക് മനസ്സിലായില്ല, താബിഈങ്ങൾക്ക് മനസ്സിലായില്ല, തബഉത് താബിഈങ്ങൾക്ക് മനസ്സിലായില്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലായില്ല, ഒരു മൗലവിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമല്ല. നമ്മൾ 1400 കൊല്ലം കഴിഞ്ഞ് ജനിച്ചവരാ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്തിന് മനസ്സിലായില്ല, താബിഈങ്ങൾക്കും തബഈതാബിഈങ്ങൾക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് ചില്ലറ ആരോപണമല്ല എന്ന് 50 ആയത്ത് തെളിവുണ്ടെന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം തനിച്ച ദുർവ്യാഖ്യാനമാണ്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ അശേഷവും പേടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇവർ തന്നെ വൈരുദ്ധ്യത്തിലല്ലേ ചെന്ന് ചാടുന്നത്? ഖുർആനിൽ 50 ആയത്തിൽ തെളിവുണ്ടെങ്കിൽ വാജിബാണ് മൗലിദാഘോഷം എന്നല്ലേ പറയേണ്ടത്, നിർബന്ധമാണെന്നല്ലേ പറയേണ്ടത്, ചെയ്യാത്തവൻ കാഫിറാവുന്നല്ലേ പറയേണ്ടത്? അതിവർ പറയുന്നില്ല. ഇത് നല്ല കാര്യമാണ്, ബിദഅത്ത് തന്നെയാണ്, പക്ഷേ ബിദഅത്തുൻ ഹസനത്താണ്. നന്നെ ചുരുങ്ങിയത് സുന്നത്തെങ്കിലും ആകണ്ടേ? 50 ആയത്തിൽ തെളിവുള്ള വിഷയം ഏറി നന്നെ ചുരുങ്ങിയത് ഒരു മുസ്തഹബ് എന്നെങ്കിലും പറയണ്ടേ? അതുപോലും പറയാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ അതിന്റെ വൈരുദ്ധ്യമാണതിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഇപ്പൊ അവരുദ്ധരിക്കുന്ന 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് യൂനുസിലെ 57-58 ആയത്ത്, അതിൽ 58-ാമത്തെ ആയത്തെടുക്കും. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ റഹമത്തും കൊണ്ട്, ഫബിദാലിക ഫല്യഫറഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. കണ്ടോ, റഹമത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ റഹമത്ത് മുഹമ്മദ് നബി അല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ ആയത്തോതും, ഉപമാ അർസൽനാക ഇല്ല റഹമത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹമത്തായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള റഹമത്താണെന്നൊരായത്തിലും റഹമത്ത് കൊണ്ട് സന്തോഷിക്കണത് വേറൊരായത്തിലും വന്നാൽ അതല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, അതല്ലേ ഞങ്ങളുടെ മൗലിദ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ രണ്ട് നുണയാണ് വരുന്നത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനമാണ് റഹ്മത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഒമാ അർസൽനാക്ക, നിന്നെ നാം റസൂലാക്കിയിട്ടില്ല, ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ, ജനങ്ങൾക്കല്ല ലോകർക്കൂടിയും റഹ്മത്തായിട്ട് അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ റസൂലുള്ളാഹിന്റെ റിസാലത്ത്, റസൂലുള്ള നബിയായി നിയോഗിച്ചത്, അത് അള്ളാഹു ലോകർക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹമാണ്. നബി ജനിച്ചതിനെ പറ്റി അല്ല അവിടെ പറയുന്നത്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞെന്താ, അതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തുമായി ബന്ധിപ്പിക്കപ്പെട്ട ആയത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത അങ്ങനെയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശമനൌഷധവും വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും അതുപോലെ തന്നെ സന്മാർഗവും വന്നിരിക്കുന്നു. ഇത് പറഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഖുൽ നബിയെ പറയുക, ബിഫളിലില്ലാഹി വബിറഹ്മതി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചത് എന്ന് ഖുർആനെ പറ്റിയാ പറയുന്നത്. ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക്, ഹൃദയങ്ങളിലുള്ള കുഫറാകട്ടെ നിഫാക്കാകട്ടെ എന്ത് രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഖുർആൻ. നിങ്ങൾക്ക് അള്ളാഹ് എന്ന സതുപദേശമാണ് ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾക്ക് ലഭിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് അള്ളാഹു നിങ്ങളോട് ചെയ്ത അനുഗ്രഹമാണ്, അവൻ നിങ്ങളോട് കാട്ടിയ കനിവാണ്. ഫബിദാലിക ഫല്യഫ്രഹു, അങ്ങനെ അത് ലഭിച്ചതിൽ അവർ സന്തോഷിക്കട്ടെ എന്നാ പറയുന്നത്. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു വെക്കുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമാകുന്നു ആ ഖുർആൻ. അപ്പൊ ഖുർആനാണ് ഇവിടെ റഹ്മത്ത് കൊണ്ടും ഫളൽ കൊണ്ടും ഉദ്ദേശം എന്ന് തൊട്ട് അപ്പുറത്തുള്ള ആയത്തിൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതും. മൗലീദ്വാദികളുടെ തന്നെ 4 പരിഭാഷകൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയിട്ടുണ്ട്. 4 പരിഭാഷകൾ അവർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക, ഇസ്ലാം കൊണ്ട് സന്തോഷിക്കുക എന്നാണ് ആയത്തിനർത്ഥം. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ പരിഭാഷയായിട്ട് ഇറക്കുമ്പോൾ ഒന്ന് പറയാ, പക്ഷെ അനാചാരം വരുമ്പോൾ ന്യായീകരിക്കാൻ വേറൊന്ന് പറയാ. ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവര് പരിഭാഷയിൽ എഴുതിയത് വിശ്വസിക്കണോ, ഈ ന്യായീകരണം വിശ്വസിക്കണോ? പിന്നെ ചില ആളുകളുടെ ട്രപ്പീസ് കളി നടത്തുവാൻ, എന്താ വെച്ചാല് ഖുർആനാണെന്നും പറയാ, ഇസ്ലാമാണെന്നും പറയാ, മുഹമ്മദ് നബിയാണെന്നും പറയാ, ശരി ഒക്കെ ആണെന്ന് പറഞ്ഞോളൂ. എന്തു പറഞ്ഞാലും റഹമത്ത് കൊണ്ട് സന്തോഷിക്കൽ, റബീഉൽ അവ്വൽ ജന്മദിനാഘോഷിക്കലാണ് ഒറ്റ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? ആ റസൂലിന് മനസ്സിലായിട്ടില്ലേ? റസൂൽ ജനങ്ങളോട് പറഞ്ഞു, ഈ ആയത്തിൽ എന്നെ എന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണമെന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, പ്രത്യേകം സലാത്ത് ചൊല്ലിക്കോളൂ, പ്രത്യേകം മധു പറഞ്ഞോളൂ, പ്രത്യേകം ദാനധർമ്മം നടത്തിക്കോളൂ എന്ന് റസൂൽ പഠിപ്പിക്കണ്ടേ? പൂഴ്ത്തി വെക്കാൻ പാടുണ്ടോ റസൂലുള്ളാക്ക്? ആയത്തിലുണ്ടായിട്ട് മറച്ചു വെക്കാൻ പാടുണ്ടോ? അത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തലല്ലേ? അപ്പൊ അതില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. എങ്കിൽ പിന്നെ എന്തിനാ അത് പറഞ്ഞിട്ടുണ്ടാക്കണത്? തെളിവില്ലാത്തതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് തൊട്ടുമുകളിൽ ആയത്തോതിയാൽ തന്നെ അതിന്റെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ തന്നെ ഇറക്കിയ പരിഭാഷയിലും മൗലിദാഘോഷത്തിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൽ സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ സഹാബത്ത് അത് വിട്ടുകളയോ? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ മുമ്പിൽ വെച്ച് ആഘോഷിക്കുന്ന ഉചിതമല്ലാത്തത് കൊണ്ട് റസൂലിന്റെ വഫാത്തിന് ശേഷമെങ്കിലും ആഘോഷിക്കണ്ടേ? ആഘോഷിച്ചോ? ഇവരെന്നെ പറയുന്നു 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, പള്ളി ദർസിൽ ഓതുന്ന ഈ ഫത്വൽ മുഇന്റെ ഹാസിയ കിതാബായ ഇആനത്തു താലിബീൻ ഈജിപ്തുകാരൻ സയ്യിദ് ബക്കരി വറിയാണ് സഹാബി പറഞ്ഞിട്ടുണ്ട്, മൗലിദ് കൊണ്ടാടൽ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. ഇവർ തന്നെ ഇറക്കിയ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഒരു 10ഓ 15ഓ പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ നേരിട്ട് വായിച്ചിട്ടുണ്ട്, ഇത് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായതാണ് ഇവർ സംബന്ധിച്ചത്. കണ്ടോ, അപ്പൊ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ഒരു കാര്യത്തിന് എങ്ങനെയാ ഖുർആനിൽ തെളിവുണ്ടാകുക? മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ ആയത്തിറങ്ങോ? ആയത്തിറങ്ങൽ കഴിഞ്ഞില്ലേ റസൂലോട് കൂടി? അതൊക്കെ സാധാരണക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ. ഫയ്യഫ്രഹു, അവർ സന്തോഷിക്കട്ടെ എന്ന് അല്ലാന്റെ കൽപ്പനയാണ്. അത് റബീഉൽ അവ്വൽ ആഘോഷമാണ് ഉദ്ദേശിക്കൽ ചുരുങ്ങിയത് നിർബന്ധമോ അല്ലെങ്കിൽ സുന്നത്തെങ്കിലും ആകണ്ടേ? ഒന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, തനിച്ച വൈരുദ്ധ്യമാണ്, ഖുർആനിൽ അങ്ങനെ ഒരു തെളിവ് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ സാധാരണ ഓതുന്ന മറ്റൊരായത്താണ് ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇത് സൂറത്ത് അഹ്സാബിലെ 56ാമത്തെ ആയത്താണ്. നിസ്കാരത്തിൽ അത്തഹിയ്യത്ത് നമ്മുടെ സ്വലാത്ത് ചെല്ലുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹും മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അള്ളാഹിന്റെ റസൂലിന്റെ പേര് സ്വലാത്തും സലാമും നേരുവീൻ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ ഖദ് അലിമ്നാ കൈഫ നുസല്ലിമു അലൈക, നിങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. അത്തഹിയ്യത്ത് ഞങ്ങൾ പറയുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതു, അത് ഞങ്ങൾക്കറിയാം. വകൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് സ്വലാത്ത് പറയേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ പഠിച്ച ആ ഇബ്രാഹിമിയ സ്വലാത്ത്, ഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ് എന്ന സ്വലാത്ത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ നിസ്കാരത്തിൽ ഓതെന്നും പറഞ്ഞു, ഇജ്അലുഹാ ഫീ സ്വലാത്തിക്കും. ഇതാണ് ആയത്തിന്റെ വ്യാഖ്യാനം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരെപ്പോഴെന്താ പറയാറിയോ, അള്ളാഹും മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സലാത്തും സലാമും ചൊല്ലുവീൻ. അവർ അറിയില്ലവര് മാസം വന്നാൽ അള്ളയും മലക്കുകളും ഇങ്ങനെ മലക്കളുടെ രോഗത്തിരുന്നിട്ട് അള്ള ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മലക്കുകൾ ഇങ്ങനെ ചുറ്റിരുന്ന് ചൊല്ലുക. ഇവരിവിടെ അശറക്ക ചെല്ലണ മാതിരി അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അവിടെ ഇങ്ങനെ മധു പറയാണ് റബീഉല്ലവല് മാസത്തിൽ എന്നാണ് ഈ കൗമിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നബിക്ക് ചെയ്യുന്ന സ്വലാത്ത് എന്താണ്? അത് രണ്ടർത്ഥം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു നബിയെ അനുഗ്രഹിക്കുന്നു, നബിക്ക് മേൽ റഹ്മത്തുകൾ വർഷിക്കുന്നു, ഒരർത്ഥം. അല്ല, അള്ളാഹു മലക്കുകളുടെ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ വാഴ്ത്തി പറയുന്നു. അബുൽ ആലിയ തപ്രകാരം പറഞ്ഞതായി ബുഖാരിയിലുണ്ട്. സനാഉഹു ഇൻദൽ മലായിക്ക, ആയിക്കോട്ടെ. അവിടെയാണ് ഇവർ പിടിക്കുന്നത്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് മലക്കുകളുടെ ഇടയിൽ വെച്ച് അള്ള പ്രശംസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ നിങ്ങളും പ്രശംസിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുകയാണ്. ശരി, പ്രശംസിക്കണം തന്നെയാണ് അർത്ഥം എന്ന് വെച്ചോ, അള്ളാഹിന്റെ റസൂലിനെ വാഴ്ത്തി പറയണം തന്നെയാണ് അർത്ഥം എന്ന് വെച്ചോ, അത് റബീഉൽ അവ്വൽ മാത്രം, അത് ജന്മദിനാഘോഷ 12 മാസവും വേണ്ടേ? അള്ളാഹുവിന്റെ റസൂലിന് അവിടുത്തെ ജീവിത ചര്യകൾ വിവരിക്കുക, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ വർണ്ണിക്കുക, അവിടുത്തെ ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുക, അവിടുത്തെ ചരിത്രത്തെയും സ്വഭാവ ഗുണങ്ങളെയും വാഴ്ത്തി പറയുക, പുകഴ്ത്തുക, ഇതൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും ചെയ്തു പോരുന്നതാണ്. ഖുത്ബകളിലും ഖുർആൻ ക്ലാസുകളിലും ലേഖനങ്ങളിലും പിന്നെ സെമിനാറിലും സിമ്പോസിയത്തിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യകളെ മുസ്ലിമീങ്ങൾ വാഴ്ത്താറുണ്ട്, പുകഴ്ത്താറുണ്ട്. അത് മൗലിദാണോ? ഇവരെ കണക്കിൽ അതൊക്കെ മൗലിദാ. ഇവരിപ്പോ മൗലിദ് എന്ന് പറഞ്ഞാൽ മദ്ഹ്, മദ്ഹ് എന്ന് പറഞ്ഞാൽ ചരിത്രം പറയൽ. ഖുർആൻ മുഴുവൻ മൗലിദാണ്. എന്താ ഖുർആൻ 25 നബിമാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, മഹാത്മാക്കളുടെ ഈ മറിയം ബീവിന്റെ ചരിത്രം, ഈസാനി ചരിത്രം ഒക്കെ പറഞ്ഞതെല്ലാം മൗലിദാണ്. 25 നബിമാരുടെ ചരിത്രത്തിലേക്ക് ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. ചില നബിമാരുടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ചിലത് സൂചന മാത്രം നൽകിയിട്ടുണ്ട്. ഈ 25 നബിമാരിൽ ഒരു നബിന്റെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഖുർആനിലുണ്ടോ? പണം ചോദിച്ചു കാട്ടി മുസ്ലിയാക്കന്മാരോട്, 25 നബിമാരെ മൗലിദ് ഖുർആനിലുണ്ടെങ്കിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം വേണ്ട, എന്നാ അതൊക്കെ ആഘോഷിക്കണ്ടേ നമുക്ക്? ആദൻ നബി മൗലിദ്, ഇബ്രാഹിം നബി മൗലിദ്, എത്ര എല്ലാ ദിവസവും മൗലിദായില്ലേ നമുക്ക്? ഓരൊക്കെ മോശക്കാരാ? എന്തേ ജനിച്ച തീയതി പറയാതിരുന്നത്? എന്തേ മരിച്ച തീയതി പറയാതിരുന്നത്? ഈ നബിമാരെവിടെയാ കബറടക്കിയെന്ന് ഖുർആൻ പറയാതിരുന്നത്? അതൊന്നും പ്രസക്തമേ അല്ല. അവരുടെ ദൗത്യം എന്തായിരുന്നു? അവരുടെ ചരിത്രം നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തായിരുന്നു? എന്നിട്ട് ആയത്തോത, വദുക്കുൽ ഫിൽ കിതാബി ഇബ്രാഹിം, വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ സ്മരിക്കുക, അത് ഇബ്രാഹിം നബി മൗലിദ്. വദുക്കുർ ഫിൽ കിതാബി മൂസ, വേദഗ്രന്ഥത്തിൽ മൂസയെ സ്മരിക്കുക, അത് മൂസാ നബി മൗലിദ്. വദുക്കുർ ഫിൽ കിതാബി ഇദ്രീസ്, വേദഗ്രന്ഥത്തിൽ ഇദ്രീസ് നബിയെ സ്മരിക്കുക, അത് ഇദ്രീസ് നബി മൗലിദ്. ഇങ്ങനെ പോയാൽ പിന്നെ ഖുർആൻ മുഴുവൻ മൗലിദായിപ്പോ. സൂറത്തുൽ അങ്കബൂത്ത് 8 കാലി, അപ്പൊ 8 കാലി മൗലിദ്. സൂറത്തുൽ നംല് ഉറുമ്പ് മൗലിദ്. സൂറത്തുൽ നഹല് തേനീച്ച മൗലിദ്. സൂറത്തുൽ ബക്ര പശു മൗലിദ്. എന്തായി പറയണ്? ഇതൊക്കെ മൗലിദാ? അപ്പൊ ഖുർആനിൽ ആരെ പറ്റിയെങ്കിലും പരാമർശിച്ചാൽ അതൊക്കെ മൗലിദിന്റെ തെളിവാണ് എന്നാ. ഇതൊന്നും ഇപ്പൊ നബിക്ക് തിരിഞ്ഞില്ല, സഹാബത്തിനും തിരിഞ്ഞില്ല, ഇവർക്കാ തിരിഞ്ഞ്. ഖുർആൻ മുഴുവൻ മൗലിദാണെന്നാ പറയുന്നത്. പ്രകീർത്തനങ്ങളാണ്, മഹാന്മാരെ സ്മരിക്കലാണ്, മഹാന്മാരെ വാഴ്ത്തലാണ് ഖുർആൻ മുഴുവനും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് മാതൃകയാക്കിക്കൊണ്ട് റബീഉൽ അവ്വലിൽ തന്നെ വാഴ്ത്തണം. അള്ളാഹുവിന്റെ റസൂൽ പറയണ്ടേ, നിങ്ങൾ വാഴ്ത്തി പാഴ്ത്തി പേച്ചു പോകരുത് എന്നാ പറഞ്ഞു അല്ലെ. നസാറാക്കൾക്ക് സംഭവിച്ചതുപോലെ അമിതമായി നിങ്ങൾ എന്നെ വാഴ്ത്തി പറയരുത്, ഞാൻ അള്ളാഹിന്റെ അടിമ മാത്രമാണ്, എന്നെ കുറിച്ച് നിങ്ങൾ അള്ളാഹിന്റെ അടിമയും അവന്റെ റസൂലും എന്നെ പറയാവൂ എന്ന് പറഞ്ഞ് അതിന് നിബന്ധന വെക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിൽ തെളിവില്ല, ഈ ആയത്തിലും അത് പറഞ്ഞിട്ടേ ഇല്ല. മദ്ഹ് എന്ന് പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം എന്താ? പ്രശംസിക്ക, വാഴ്ത്തുക. ശരി, പ്രശംസിക്കലും വാഴ്ത്തിക്കലും റസൂലിനെ ഈ മാസത്തിൽ മാത്രം മതിയോ? പോരല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു ചടങ്ങാക്കി ഒരു ഇബാദത്താക്കി ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സഹാബത്തുകൾ റബീഉൽ അവ്വൽ മാസം വന്നാൽ അത് ചെയ്യാറില്ല. എന്നിട്ട് റസൂൽ സ്വന്തം മൗലിദ് ഓതുന്നു, റസൂൽ തന്നെ മൗലിദ് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അധ്യായം ഇവരെ മൗലിദിനെ പറ്റി ഞാൻ അയച്ച പുസ്തകം വായിച്ചു നോക്കുമ്പോൾ എന്താ അറിയോ, സഹാബത്തിരുന്നിട്ട് പല റസൂലുമാരെ പറ്റി ഇങ്ങനെ പറയാണ്, മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചില്ലേ, അങ്ങനെ ഇബ്രാഹിം നബി ചെയ്തില്ലേ, ഇങ്ങനെ ഇങ്ങനെ സഹാബികൾ പറഞ്ഞപ്പോ അവരുടെയൊക്കെ മഹത്വങ്ങൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞപ്പോ റസൂൽ അവിടേക്ക് വന്നു. റസൂൽ വന്നിട്ട് പറഞ്ഞു, ആ പറഞ്ഞ മഹത്വങ്ങൾ എനിക്ക് അള്ളാഹു നൽകിയ ചില മഹത്വങ്ങൾ ഞാൻ പറയാന്നിട്ട് ലാ ഫഖർ, ഞാൻ ആ അഭിമാനം പറയല്ല, എന്നെ കുറിച്ച് പൊക്കി പറയല്ല, ഇത് പറഞ്ഞറിഞ്ഞ് വേറെ നബിമാരില്ലാത്തത് കൊണ്ട് ഞാൻ പറയാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല സയ്യിദു വുൽദി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നായകനായിരിക്കും ഞാൻ, എന്റെ കൊടിക്കു കീഴെയായിരിക്കും ആദം നബി വരെ, ഇത് ഞാൻ അഭിമാനം പറയുകയല്ല എന്നിങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചില മഹത്വങ്ങൾ സഹാബത്ത് മുമ്പിൽ എടുത്തു പറഞ്ഞു. ഇത് റബീഉൽ അവ്വൽ നോക്കിയാ തന്നെ ജന്മദിനം ചെലമദിനം നോക്കിയ അല്ല, സാന്ദർഭികമായി സഹാബത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് റസൂൽ വന്നു, റസൂൽ തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചില മഹത്വങ്ങൾ അവരോട് എടുത്തു പറഞ്ഞു. ഇത് ഞാൻ അഭിമാനം പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് മൗലിദിന് തെളിവാക്കുക, ഇത് റബീഉൽ അവ്വല തന്നെ. ആ പറഞ്ഞ സഹാബികൾ ആരെങ്കിലും മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂസാ നബിനെ പറ്റി ഇബ്രാഹിം നബിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ റസൂൽ അവിടേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് ഇവർ പറയുന്നോ സഹാബികൾ പൂർവ്വകാല നബിമാരുടെ മൗലിദ് ഓതിക്കൊണ്ടിരുന്ന സദസ്സിലേക്ക് മുഹമ്മദ് നബി കടന്നു വരികയും സ്വന്തം മൗലിദ് ഓതാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പച്ചക്കങ്ങോട്ട് പറയണേ, ഒരു ഉളുപ്പില്ല, ഇത് മൗലിദാ? അങ്ങനെയാണെങ്കിൽ എന്താ, എന്ത് പറഞ്ഞാലും പൂർവ്വകാല നബിമാരെ പറ്റി പറഞ്ഞതൊക്കെ മൗലിദ്. എന്നിട്ടോ ഇപ്പൊ ഖുർആനിലുണ്ട് പൂർവ്വകാല നബിമാരെ കുറിച്ച് മഹാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ മനാഖിബുകൾ, മനാഖിബ് അധ്യായം, മനാഖിബ് സഹാബ, സഹാബത്തിന്റെ മഹത്വങ്ങൾ, അല്ലേ, മനാഖിബിൽ അംബിയ, അംബിയാക്കളുടെ മഹത്വങ്ങൾ, അത് ഹദീസിന്റെ കിതാബിലൊക്കെ ഉണ്ട്. അവരുടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠങ്ങളും അത് നമുക്കുള്ള മാതൃകകളൊക്കെ വിവരിക്കുന്ന ഹദീസുകൾ അതിലുള്ളത്, അത് മൗലിദാ? അതും മൗലിദിന് തെളിവായിട്ട് ജനങ്ങളെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് വാസ്തവത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നതറിയോ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, തന്റെ പ്രിയ പത്നി, നമ്മുടെ ഉമ്മ, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഖദീജ ബിബിയുടെ മൗലിദ് അള്ളാഹുവിന്റെ റസൂൽ ആടിനടുത്ത് ആഘോഷിച്ചു എന്ന് ബുഖാരിയിലുണ്ട്. നിഷേധിക്കാൻ കഴിയോ വഹാബി എന്നാ ചോദിക്കാറുള്ളത്. ആള് ഞെട്ടിപ്പോവില്ലേ, ബുഖാരിയിലുണ്ട് എന്നല്ലേ പറയണ്. ഖുർആൻ കഴിഞ്ഞ അലഹുൽ സുന്നത്തെ ഏറ്റവും വലിയ പ്രമാണ ബുഖാരി. എന്നിട്ട് ബുഖാരി എടുത്തോണ്ട് മറിച്ചു നോക്കുമ്പോ എന്താ ഉള്ളത്? ഖദീജ ബിബിയെ പ്രശംസിക്കുന്ന ചില വാചകങ്ങൾ. അത് ഹദീസിന്റെ കിതാബിൽ, ബുഖാരിയിൽ മാത്രം, പല ഹദീസിന്റെ കിതാബിലും ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ഒക്കെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ആയിഷ ബിബിന്റെ മഹത്വം പറയുന്ന ഹദീസുണ്ട്, ജുവൈരി ബിബിന്റെ മഹത്വം പറയുന്ന ഹദീസുണ്ട്, സഹാബത്തിന് മൊത്തം മഹത്വം പറയുന്ന ഹദീസുകളുണ്ട്. അതിൽ ഖദീജ ബിബിയുടെ മഹത്വം പറയുന്ന ഒരു ഹദീസിൽ എന്താ സംഭവിച്ചത്? നബിയും ഭാര്യ ആയിഷ ബിബിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്റെ പഴയ കാലത്ത് ആദ്യത്തെ ഭാര്യയായ ഖദീജയെ സംബന്ധിച്ച് റസൂലുള്ളാഹ് വളരെ പ്രശംസിച്ച് സംസാരിക്കുന്നു. അത് ആയിഷ ബിബിക്ക് പറ്റുന്നില്ല. ആയിഷ ബിബി റളിയല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മാഗർത്തു അല അഹദ് മിൻ നിസാഇ നബി മാഗർത്തു അല ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജ ബിബിയോട് എനിക്ക് രോഷം തോന്നിയതുപോലെ ഒരു ഭാര്യയോടും എനിക്ക് രോഷം തോന്നിയിട്ടില്ല. ഒമാർ ആയിത്തുഹ, ഞാൻ അവരെ കണ്ടിട്ടില്ല. വലാക്കിൻ ഖാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, നബി അവരെ കുറിച്ച് ധാരാളം പറയാറുണ്ട്. ചിലപ്പോൾ ആടിനെറുത്തിട്ട് ആടിന്റെ അവയവങ്ങൾ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഖദീജ ബിബിന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാറുണ്ട് റസൂലുള്ളാഹി. ചിലപ്പോൾ ഞാൻ നബിയോട് പറയും, ഖദീജ ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണില്ലാന്ന് തോന്നുന്നു നിങ്ങൾ ഈ കാട്ടിലൊക്കെ പാടെ കണ്ടാല് എന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ സ്ത്രീ സഹജമായ അവരുടെ ആ ഇത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? അത് ഉൾക്കൊണ്ടുകൊണ്ടേ ഇന്നഹ ഖാനത്ത് വഖാനത്ത്, അവർ അങ്ങനെ പല പല ഗുണങ്ങളും ഉള്ളവരായിരുന്നു. വഖാൻ അലി മിൻഹ വലദുൻ, അവരിൽ നിന്നാണ് ഈ ആയിഷ മക്കൾ ഉണ്ടായത്. കണ്ടോ, അപ്പൊ ഖദീജ ബിബിയുടെ മഹത്വം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുമായി സംസാരിക്കുമ്പോ, മരിച്ച ഖദീജയാണെങ്കിലും നബിന്റെ ഭാര്യയാണല്ലോ, അപ്പൊ മറ്റേ ഭാര്യയ്ക്ക് അത് പറ്റുന്നില്ല, അത് സ്ത്രീ സഹജമായി. നമ്മുടെ ഉമ്മയാണെങ്കിൽ അവർക്ക് സ്ത്രീ സഹജമായ ചാബല്യം ഉണ്ടല്ലോ, അത് പറഞ്ഞതാണ്. അത് ആ ഹദീസ് അങ്ങനെ എടുത്തു കൊടുത്തു. അപഭരന്താക്കി. കണ്ടോ, ഖദീജാബിബിന്റെ മൗലിദ് ആഘോഷിച്ചു. ഇതിൽ മൗലിദ് ഉണ്ടോ? എപ്പോഴെങ്കിലും ആട് നിർക്കുമ്പോ ഖദീജാബിബിന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. അപ്പൊ നമ്മളെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കിടക്ക് അറുത്തിട്ട് വാപ്പാന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തേക്കാറുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു പൊത്ത് വാങ്ങിട്ട് അറുത്തിട്ട് സുഹൃത്തുക്കൾക്ക് കൊടുത്തേക്കും. വാപ്പ മരിച്ചാലും മക്കൾ നമ്മളെ വാപ്പ ചെയ്തിരുന്ന നല്ല കാര്യമല്ലേ, നമ്മളെ മക്കളെ നിലനിർത്തുക എന്ന് മക്കളൊക്കെ പാടെ കൂടി തീരുമാനിച്ച് എല്ലാ കൊല്ലം ഒരു പോത്തിന് വാങ്ങിയിട്ട് വാപ്പ കൊടുത്തേച്ചിന് വാപ്പാന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തേക്കും. ഇത് വാപ്പാനോടുള്ള സ്നേഹമാണ് അല്ലേ. അതുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവർ അംഗീകരിക്കുന്ന ആളാണല്ലോ. റിയാദു സാലിഹീൻ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ അദീദ് കൊടുത്തതിന് തലക്കെട്ട് കൊടുത്ത എന്താ അറിയോ? തലക്കെട്ട് അദ്ദേഹത്തിന്റെ വകയല്ല, നബിന്റെ വകയല്ലല്ലോ. ബാബ് ഫളിലി ബിർറി അസ്തിഖായിൽ അബി വൽ ഉമ്മി വസായിറു മൻ യുന്തബി ഇക്രാമഹു. ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ ആദരിക്കാൻ കടപ്പെട്ട മറ്റുള്ളവർക്ക്, ആദരിക്കാൻ സുന്നത്താക്കപ്പെട്ട മറ്റുള്ളവർക്കും അവരുടെ കൂട്ടുകാർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിന്റെ ഫോരിശ കണ്ടോ. ഇപ്പൊ നമ്മളെ ഭാര്യ മരിച്ചാല് ഭാര്യ ഉള്ള കാലത്ത് ഭാര്യന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ധർമ്മം വാങ്ങുക, അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഭാര്യന്റെ കൂട്ടുകാർക്ക് അവർ മരിച്ചാലും നമ്മൾ നിലനിർത്തും. അത് ഭാര്യയോടുള്ള സ്നേഹമാണ് അല്ലേ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തിട്ടുള്ളൂ. ബാബ് മനാഖിബി ഖദീജ, ഖദീജാബിയുടെ മഹത്വങ്ങൾ എന്ന അധ്യായത്തിൽ. ബാബ് ഉസ്നിൽ അഹദി മിനൽ ഈമാൻ, ബന്ധം നന്നാക്കൽ ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്ന അധ്യായത്തിൽ. അല്ലെങ്കിൽ ബാബ് തജ്വീദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജാബിയെ കല്യാണം കഴിച്ച അധ്യായം. ഇങ്ങനെയൊക്കെയുള്ള അധ്യായത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആടിനടുത്ത് മൗലുദയിച്ചൊരു അധ്യായം അങ്ങനെ അധ്യായം ഉണ്ടോ ഹദീസിന്റെ കിതാബിൽ? കൊണ്ടുവരട്ടവര് ഒരൊറ്റ ഹദീസിന്റെ കിതാബിലുണ്ടോ? അത് മാത്രല്ല അതിന്റെ രസം താറിയോ. ആണ്ടിനു തന്നെ തെളിവ്, അടിയന്തരത്തിനു തന്നെ തെളിവ്. ആണ്ടിന് തെളിവ് വെച്ചാൽ പറഞ്ഞു ഖദീജാബിയുടെ ആണ്ട് അള്ളാഹിന്റെ റസൂൽ ആടിനടുത്ത് കഴിച്ചത് ബുഖാരിയിലുണ്ട്. കാര്യം അടിയന്തരത്തിനോ അതിനുണ്ട് തെളിവ്. അതിനു തന്നെ ആണ്ട് എന്താ മരിച്ച കൊല്ലം തകീന്ന് അന്ന് നല്ല സദ്യ ഉണ്ടായി കൊടുക്കുക. അതൊക്കെ അമുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്നതാ, രാമൻകുട്ടി രായൻകുട്ടി അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അതാണ് ഇപ്പൊ ഇവിടെ വലിയ തെളിവാക്കിയിട്ട് കൊണ്ടുനടക്കണത്. അപ്പൊ ആലോചിച്ച് നോക്കുങ്ങൾ എന്തൊരവസ്ഥയാണ്. അപ്പൊ ഖദീജാബിയുടെ പേരിൽ ആടിനടുത്തത് മൗലീദിനും ആണ്ടിനും എല്ലാത്തിനും തെളിവായിട്ടാണ്. ഇനി അതല്ല ഇവരോട് സാന്ദർഭികമായിട്ട് ചോദിക്കാലോ, എന്നാ ഖദീജ മൗലിദ് അല്ല പ്രധാനമായിട്ട് കൊണ്ടാടുന്നത്? ഈ ജീലാനി ദിനം ജീലാനിന്റെ മൗലിദ, അബ്ദുൽ ഖാദർ ജീലാനിന്റെ, റിഫായി ദിനം റിഫായിന്റെ മൗലിദ. അതിനേക്കാളൊക്കെ വേണ്ടപ്പെട്ട ആളല്ലേ ഖദീജാബി? എന്നാ ഇവരൊന്ന് പറയട്ടെ ഖദീജാബിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവർ കൊണ്ടാടുന്നുണ്ടോ ഖദീജാബിന്റെ ജന്മദിനാഘോഷം? അപ്പൊ സുഹൃത്തുക്കളെ, പച്ച നുണ പറയാന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരുടെയോ മക്കളുടെയോ സഹാബത്തിന്റെ ആരുടെയും ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ഒരൊറ്റ പൂർവ്വകാല നബിയുടെയും ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാടിയിട്ടില്ല. അതാണ് വാസ്തവം. ആ വാസ്തവത്തെ മറികടക്കാൻ ഇങ്ങനെയുള്ള നുണകൾ കൊണ്ട് മതിയാവുകയില്ല എന്ന് ഈ പറഞ്ഞ ആളുകൾ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ആളുകൾ അത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. പിന്നുള്ള എന്താ നിര, തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്. ഒന്ന് കയറി നോക്കണം, ആളുകൾ ജീവിക്കാൻ സ്ഥലമില്ല. ആ വഴിയിൽ നിന്ന് കയറി ഇരുന്നിട്ട് ഒന്ന് ഉള്ളോട്ട് കയറിയിരിക്കും. ആളുകളെ ചാടിക്കടന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആളുകൾ അവിടെ തന്നെ ഇരിക്കണേ. കയറിയിരിക്കുമ്പോ സഫിൽ കയറിയിരുന്ന സഫ് പൂർത്തിയാക്കി ഇരിക്കാലോ. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ വഫീഹി വിളിത്തു, ഞാൻ അന്നാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അത് പോരേ തെളിവ്. ശരി, എന്നാ എല്ലാ തിങ്കളാഴ്ചയും ജന്മദിനം കൊണ്ടാടി. എല്ലാ തിങ്കളാഴ്ചയും ജന്മദിനം കൊണ്ടാടണം എന്നാണോ അതിന്റെ അർത്ഥം? അതോ തിങ്കളാഴ്ച നോമ്പ് വിൽക്കണോ? മൗലീദ് എന്നാ തന്നെ കഴിക്കല അല്ലേ? നല്ല ഫുഡ് അടിച്ചു മാറുക, നല്ല മധുര പലഹാരം ഉണ്ടാക്കി കഴിക്കുക. ഇതോ തിങ്കളാഴ്ച നല്ലോണം പട്ടിണി ഇറക്കണം എന്നാണ്. അത്താഴത്തിൽ നിന്നാ പിന്നെ മരുമേ തിന്നാൻ പാടുള്ളൂ. ഇതെങ്ങനെയാ മൗലീദിന് തെളിവാകുക? അങ്ങനെയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളും മൗലീദ് കൊണ്ടാടി. നബിന്റെ ജന്മദിനം ജനിച്ചത് തിങ്കളാഴ്ച അല്ലേ? അപ്പൊ അതിൽ തന്നെ വഫീഹി ബുഇത്തു, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടത്, എനിക്ക് ഖുർആൻ ഇറങ്ങിയത് അന്നാണ്, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തിങ്കളാഴ്ച എന്നല്ലേ ആർക്കെങ്കിലും ഇവിടെ തർക്കമുണ്ടോ? ഇവിടെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടേ? ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഇവിടെ പിറന്നാളാഘോഷം ഇസ്ലാമിലുണ്ടോ ഇല്ല, അതാ ഇവിടുത്തെ വിഷയം. അതില്ല, അതിന് യാതൊരു തെളിവില്ല. തിങ്കളാഴ്ച നോമ്പിന്റെ അദീസ് ഉദ്ധരിച്ച അബൂ ഖത്താദയാണ്. അതിന് മൗലിദിന് തെളിവുണ്ടെങ്കിൽ ആദ്യം ആഘോഷിക്കേണ്ട ആരാ? അബൂ ഖത്താദയാണ്. അത് ഉദ്ധരിച്ച മുഹദ്ദിസീങ്ങളുണ്ട്, ഹദീസിന്റെ കിതാബ് എഴുതിയോല്, അവർ ആഘോഷിച്ചോ? ഈ ഹദീസിൽ അങ്ങനെ മറിഞ്ഞു കിടക്കുന്ന തെളിവുണ്ടെങ്കിൽ? അപ്പൊ ഇതൊക്കെ സലഫുകൾ മനസ്സിലാക്കിയല്ലോ, ദീൻ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഏറ്റവും വലിയ ആപത്തുകളാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ പറയാനുള്ള എന്താ കാര്യങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യളാപ്പയായ അബൂലഹബ്, അബൂലഹബ് നശിക്കട്ടെ എന്നാ ഖുർആൻ പറഞ്ഞത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിച്ചിരിക്കുന്നു. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകത്തിയിൽ അവൻ കടന്നെരിയുക തന്നെ ചെയ്യും. മരിക്കോൾ അബൂലഹബ് വിശ്വസിച്ചിട്ടില്ല. നമ്മൾ എല്ലാവരും ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടേ ഇരിക്കുക. ഖിയാമ നാളിൽ ശപിക്കാൻ വേണ്ടി അല്ലൊരു സൂറത്ത് തന്നെ ഇറക്കി. എന്നിട്ട് ആ അബൂലഹബിന് പിന്നെ റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിൽ കയ്യിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. അതും ബുഖാരിയിലുണ്ട് എന്നാ പറയാം. അതെന്താ സംഭവം എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുലകുടി ബന്ധത്തിലുള്ളവർ തമ്മിൽ നിക്കാഹ് പാടില്ല എന്ന വിഷയം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉമ്മഹാത്തുക്കുമില്ലാത്തി അർലാനക്കും, നിങ്ങൾക്ക് മുല തന്ന മാതാക്കൾ എന്നൊരു അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യമാരിലൊരാളെ മറ്റു ചോദിച്ചു, നിങ്ങൾ അബൂ സലമന്റെ മകളെ കല്യാണം കേൾക്കാൻ പോകണമെന്ന് കേട്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെങ്ങനെ, എനിക്കും അബൂ സലമക്കും സുവൈബത്ത് എന്ന അടിമ സ്ത്രീ മുല തന്നിട്ടുണ്ട്. എന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് അബൂ സലമ, പിന്നെ ഇങ്ങനെ അയാളെ മകളെ ഞാൻ കല്യാണം കേൾക്കല്, നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെയും മറ്റൊന്നും കൊണ്ടത് ഇവരെ കെട്ടിക്കൂടെ ഇവരെ കെട്ടിക്കൂടെ നിന്നോട് പറയാൻ നിൽക്കണ്ട എന്ന് അള്ളാഹു റസൂൽ അവിടെ പറയുകയും ചെയ്തു. അപ്പൊ ഈ സുവൈബത്ത് മുല തന്നു എന്ന വിഷയം പറയുമ്പോ ഇത് അതേ സുദ്ധരിക്കുന്ന ഉറുവ പറയാണ് സുവൈബത്തിനെ പറ്റിയൊരു കിനാവിന്റെ കഥ. അതെന്താ, ഒരിക്കല് ഒരു കാഫിറ് അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കാഫിറ് അബൂലഹബിന്റെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു, അല്ല നരകത്തിൽ എന്താ സ്ഥിതി, കാര്യമൊക്കെ വളരെ മോശമാണ്, പക്ഷേ സുവൈബത്തിനെ മോചിപ്പിച്ചതുകൊണ്ട് ഈ കയ്യിന്റെ ഇടയിലൂടെ ഇങ്ങനെ ചെറിയൊരു തെളിനീര് കിട്ടലുണ്ട് എന്ന് പറഞ്ഞു. ഏയ് സംഗതിന്റെ അതീതല്ല, ഒന്ന് ഉറവ പറഞ്ഞ വാക്കാണ്. പറഞ്ഞതിന്റെ എന്താ, ഒരു കാഫിറ് കിനാവ് ഉണ്ട്, എന്താ ഇപ്പൊ ദീനിലെ തെളിവ്? ഇവരെ തെളിവിന്റെ കനാപ്പതൊക്കെ കാഫിറിന് അല്ല നശിക്കട്ടെ എന്ന് പറഞ്ഞ അബൂലാബിന് ഇളവ് കിട്ടുന്നുണ്ട്. തിങ്കളാഴ്ച തോറുന്ന് പറയാ, തിങ്കളാഴ്ച തോറുന്ന് ബുഖാരിലെ ഉപരമൊക്കെ കൂട്ടിയതാ. മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതറിഞ്ഞപ്പോൾ സുവൈബത്ത് എന്ന അടിമ സ്ത്രീ വന്നിട്ട് അബൂലഹബിനോട് പറഞ്ഞു, അങ്ങനെ മുഹമ്മദ് ജനിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ആ സന്തോഷം കൊണ്ട് സുവൈബത്തിനെ അടിമത്തത്തിന് മോചിപ്പിച്ചു എന്നാണ് ഇവരെ കഥ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഉടനെ അല്ല സുവൈബത്തിനെ മോചിപ്പിച്ചു, ചരിത്രത്തിലുള്ളത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ പോയപ്പോൾ എന്നാണ്. ശല്യം നീങ്ങിയല്ലോ, മദീനത്തുക്കോ അല്ല, ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു എന്നാണ് അലി സാബ് ഇബ്നജർ വരെ പറയുന്നത്. മാത്രമല്ല കാഫറിന് അവന്റെ അമലുകൾ ഉപകാരപ്പെടില്ല എന്നല്ലേ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. അവർ ചെയ്ത അമലുകളിലേക്ക് നാം മുന്നിട്ട് ചെയ്തു ചെന്നു അവയെ ധൂളികളാക്കി മാറ്റി എന്ന് അള്ളാഹു കാഫിറുകൾ അമലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പരലോകത്ത് അവർക്ക് ഉപകാരപ്പെടൂല. എന്നിട്ട് ഇവര് പറഞ്ഞെന്താ, അബൂലഹബിന് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ആ കാഫിറിന് വരെ ഗുണം കിട്ടിയെങ്കിൽ നമ്മക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? കാഫിറിന് ഗുണം കിട്ടിയത് എവിടെ ഉണ്ടോ? ഇല്ല. ഇത് കഥയാണ്, ഈ സ്വപ്ന കഥയാണ്. അപ്പൊ ഈ തരത്തിലാണ് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പൊ അബൂ താലിബിന് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ മരിക്കുന്നതുവരെ നബിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകി, പക്ഷെ മരിക്കോളം വിശ്വസിച്ചില്ല. മരിക്കാൻ നേരത്ത് അബൂ താലിബ് അബൂലഹബ് രണ്ടളാപ്പാരാ കേട്ടോ. അബൂലഹബാണ് ഈ നശിച്ചവൻ, അബൂ താലിബ് നബിയെ പ്രൊട്ടക്ട് ചെയ്ത ആളാണ്. മരിക്കാൻ നേരത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് പറഞ്ഞു, എളാപ്പങ്ങളൊന്ന് വിശ്വസിക്കും, ഒന്ന് കെളിമ പറയും, എനിക്ക് നാളെ അള്ളാന്റെ അടുത്ത് ഒന്ന് വാദിച്ചു നോക്കാലോ നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ അപ്പുറത്ത് അബൂജാലും കൂട്ടിരിക്കേണ്ടതാ, ഈ മരിക്കാൻ നേരത്തെ വെറുതെ പൂർവ്വപിതാക്കന്മാരെ ദീൻ ഉപേക്ഷിച്ച് മരിച്ചുകൊണ്ടാ കളവ, വെറുതെ ചാകാൻ നേരത്ത് എന്ന് കരുതി. നമ്മളെ നാട്ടിൽ ആ ജാതി സ്വരം വൈത്ത് ഉപയോഗിച്ചാണ്ട് അബൂജാലും കൂട്ടി അപ്പുറത്ത് പറഞ്ഞു. അപ്പൊ ഇയാൾ കുടുങ്ങി. നബി പറയും, അപ്പൊ എളാപ്പ ഒന്ന് ചൊല്ലി, ദാ ചൊല്ലിപ്പോകരുത് എന്ന് മറ്റോലും. അങ്ങനെ കുടുങ്ങിയിട്ട് അവസാനം വരാ മില്ലത്തി അബ്ദുൽ മുത്തലിം, അബ്ദുൽ മുത്തലിമിനെ മില്ലത്തിലായിക്കൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാഫറായിട്ടാ മരിച്ചത്. പക്ഷെ ഈ മുസ്ലിയാക്കന്മാർ ചിലർ ഇപ്പോഴും വിശ്വസിക്കണ അബൂ താലിബ് മുസ്ലിമായിട്ടാ മരിച്ചത്. അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അബൂ താലിബ് മരിക്കുമ്പോ മുസ്ലിമാണെന്ന വിശ്വാസം ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇവിടെ ചില ആളുകൾക്കുണ്ട് അബൂ താലിബ് രഹസ്യ വിശ്വസിച്ചിരുന്നു ഉണ്ടോ, അബൂ താലിബ് കാഫറായിട്ടാ മരിച്ചത്, മനസ്സിലായില്ലേ? പക്ഷേ അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ നാളെ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുഗൾ പരപ്പിലേക്കാക്കും അള്ളാന്റെ റസൂലിന്റെ പ്രത്യേക ശഫായത്ത് കാരണമെന്ന് ഹദീസിലുണ്ട്. ഒരു കാഫിന് വല്ല ഇളവും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹദീസിലുള്ള തെളിഞ്ഞത് മാത്രമാണ്. എന്നാ അബൂലഹബിന് അങ്ങനെ വല്ല ഇളവും കിട്ടുന്നു വല്ല ഹദീസിലുണ്ടോ? ഇല്ല. അബൂ താലിബിനെ പോലെ കിട്ടിക്കൂടെ എന്ന് ഇവര് സങ്കല്പിക്കുകയാണ്. ഇതിന് സങ്കല്പം വരുന്നത് ഗൈബിയായ വിഷയമാണ്, വ്യക്തമായ ദലീൽ വേണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അബൂലഹബ് നബിന്റെ ജനനത്തെ സന്തോഷിച്ചു എന്നില്ല, സുവൈബത്തിനെ മോചിപ്പിച്ചു എന്നില്ല, അതിന്റെ പേര് തെളിനീര് കിട്ടുന്നൊന്നും അള്ളാഹുവോ അള്ളാഹിന്റെ റസൂലോ പറഞ്ഞിട്ടില്ല, സഹാബിലും പറഞ്ഞില്ല. ഉർവ എന്ന താബി പറഞ്ഞൊരു കഥയാണ്, അതിന്റെ കിനാവിന്റെ കഥയാണ്. കിനാവ് കണ്ടോ? കാഫിറാണ്. കണ്ടത് കാഫിറിനെയാണ്. അതെങ്ങനെ നീല് തെളിവാകുക? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ തരത്തിലുള്ള തെളിവുകളാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മൗലിദിന്റെ പേരിലുള്ള കൈമടക്കും അതിന്റെ പേരിലുള്ള ഊട്ടും ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി ഇവിടെ ചില ആളുകൾ കൊണ്ടുവരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, അത് റസൂലും സഹാബത്തും കാണിച്ചെന്ന ദീൻ ഏതോ അതാണ് ദീൻ, അതാണ് ഖിയാമ നാൾ വരെയുള്ള ദീൻ. അതിലിടക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. കുല്ലു മുഹദസത്തി ബിദഅ, ബിദഅത്തുകൾ മുഴുവനും പുത്തനാശയമാണ്, പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന എല്ലാ ബിദഅത്തുകളാണ്. വഖുല്ലു ബിദഅത്തിൻ ലലാല, എല്ലാ ബിദഅത്തുകളും ലലാലത്താണ്. ഇവർ പറയണേ എല്ലാം ലലാലത്താണ്, ഞങ്ങൾ സമ്മതിക്കൂല, ചിലതൊക്കെ നല്ല ബിദഅത്തുണ്ട്. അത് ഇൻഷാല്ല നമുക്ക് പിന്നെ പരിശോധിക്കാം. ഇപ്പൊ സമയമില്ല. അള്ളാഹുവിന്റെ ദീൻ ശരിക്കും ഉൾക്കൊള്ളുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ഖുതുബയിൽ സംസാരിക്കാം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, മൗലിദ് ആഘോഷിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? എങ്കിലല്ലേ നമുക്കിത് പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഏയ്, ഇത് സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മൗലിദ് ആഘോഷം പാടില്ല. അപ്പോ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഇമാം അവിടെ നിന്ന് കൂട്ടപ്രാർത്ഥന നടത്തിയും മൗമൂമികൾ ആമീൻ പറയും ചെയ്യുന്നത് ഒരു തെളിവില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000 വഖത്ത് ഫർളിസ്കരിച്ചിട്ടും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അത് പറഞ്ഞാൽ അപ്പൊ പറയും അങ്ങനെ നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന ഹറാമാകുന്നു എന്ന് ഹദീസ് ഉണ്ടോ? ഇതെന്താ പറയുക, ഇസ്ലാമിന്റെ അസൽ എന്താണെന്ന് അറിയാത്തോണ്ടാണ്. ഇസ്ലാമിൽ ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് നബി ചെയ്തത് ചെയ്യാന്നുള്ളതാണ്, അല്ല നബി വിരോധിക്കാത്തൊക്കെ ചെയ്യാന്നല്ല. അത് മുആമലാത്തിലാണ്, കച്ചവടം കൃഷി പോലുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നബി വിരോധിക്കാത്തതൊക്കെ ചെയ്യുക. അപ്പൊ നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോ, അപ്പൊ ഞാൻ മൊബൈലിന്റെ കച്ചവടം തുടങ്ങുക, അള്ളാഹുവിന്റെ റസൂൽ മൊബൈലിന്റെ കച്ചവടം ചെയ്തിട്ട് റബ്ബേ ഹറാമാവോ? പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച കച്ചവടത്തിലേക്ക് പോടുവോ? അത് മാത്രം നോക്കിയാൽ മതി. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒരുപാട് കൃഷിയും കച്ചവടങ്ങളൊക്കെ പിന്നീടുണ്ടാവും. അവിടെ വിരോധിക്കപ്പെടാത്തതൊക്കെ ചെയ്യാം, അതെല്ലാം ഹലാലാണ് എന്നത് മുആമലാത്തിലാണ്. എന്നാ ഇബാദത്തിന്റെ കാര്യത്തിലോ നബി ചെയ്തതെന്തോ അത് ചെയ്യാം. അസല് മനാണ് പാടില്ല എന്നാണ്, ഇല്ലാമാ വെറുതെ വന്നാലല്ലാതെ. ഇപ്പൊ ഒരാൾ 6 വഖത്ത് നിത്യം നിസ്കരിക്ക, എന്നിട്ട് അയാൾ പറയാണ് അപ്പൊ നമ്മൾ ഇവിടെ 5 വഖത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. ഏയ്, 6 വഖത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്ന് ആയത്ത് കൊണ്ടുവാ, ഹദീസ് കൊണ്ടുവാ, നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോ ഈ മൗലിദ് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഷിയാക്കൾ ഇങ്ങനെ മൗലിദ് ആഘോഷം എന്നൊന്ന് കൊണ്ടുവരും, അത് പിന്നെ സൂഫികൾ ഏറ്റെടുക്കും എന്ന്, അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂല് മുൻകൂട്ടി പറഞ്ഞോ? ഇങ്ങനെ എന്തെല്ലാം അനാചാരം ഓരോ നാട്ടിലുണ്ടാകുന്നുണ്ട്, അതൊക്കെ അള്ളാഹുന്റെ റസൂല് പേരെടുത്ത് പറഞ്ഞിട്ട് വേണോ? അങ്ങനെ പേരെടുത്ത് വിരോധിക്കേണ്ടതില്ല, ചെയ്തത് ചെയ്യാ. ഒരാളിപ്പോ മഗരിബ് 4 റക്അത്ത് നിസ്കരിക്കുക, അപ്പൊ നമ്മളായി പാടില്ല, 3 ഉള്ളൂ. അതെന്താ, അള്ളാഹുന്റെ റസൂല് 3 നിസ്കരിച്ചിട്ടുള്ളൂ, സല്ലു കമാർ ആയിത്തുമണി, ഞാൻ എങ്ങനെ നിസ്കരിച്ച അതുപോലെ നിസ്കരിക്കണം എന്നാ റസൂല് പറഞ്ഞിട്ടുള്ളത്. ഏയ്, 4 വഖത്ത് മഗരിബ് ഹറാമാകുന്നു എന്നൊരു ഹദീസും തരണം, എന്നാലേ ഞാൻ മാറ്റുള്ളൂ, അല്ലെങ്കിൽ നിസ്കരിക്കും ഞാൻ 4 റക്അത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ ഹദീസ് ഉണ്ടാവുമോ? അപ്പൊ എന്താ, അപ്പൊ ഇബാദത്തിന് നിയമം എന്താണ്, മുആമലാത്തിൽ എന്താ നിയമം എന്നറിയില്ല. ഇബാദത്തുകളിൽ ചെയ്തത് മാത്രം ചെയ്യാം, അപ്പുറം ചെയ്യാൽ ഹറാമാണ്. 4 റിസ്കറ്റാ 4 നിസ്കരിക്കാവൂ, അത് നമുക്ക് കൂട്ടാനോ കുറക്കാനോ പാടില്ല. എന്നുവെച്ചാൽ കച്ചവടം കൃഷി പോലുള്ള കാര്യങ്ങളിൽ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം, അത് വിരോധിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു അടിസ്ഥാന തത്വം മറന്നുകൊണ്ടാണ് നബി അങ്ങനെ വിരോധിച്ചതായിട്ട് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് വങ്കത്ത ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി സാധാരണക്കാരെ ഈ ബിദഅത്തിൽ പിടിച്ചു നിർത്താനാണ് ഇവിടെ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ആരോടും വിരോധം ഉണ്ടായിട്ടല്ല, പൊതുജനങ്ങൾ അറിയാത്ത ലലാലത്തിൽ പെട്ടുപോവാണ്. കാരണം ബിദഅത്തിന്റെ ഗൗരവം കഴിഞ്ഞ ഖുത്ബയിലാ ഓർമ്മപ്പെട്ടിങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ തൗബ അള്ളാഹു തടഞ്ഞു വെക്കുന്നതാണ്. ലലാലത്താണ് ഇത്, നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബയിലും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. സുന്നത്ത് തന്നെ ധാരാളം ഇവിടെ നിർവഹിക്കാനുണ്ട്. മറക്കപ്പെട്ട ആളുകൾ, അവഗണിച്ച എത്രയെത്ര നബിചര്യകൾ ഇവിടെ ഉണ്ട്, അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾ പരിശ്രമിക്കേണ്ടത്. ഇടക്കാലത്ത് കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ബിദഅത്തുകളെ നിരാകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റം റഹ്മാനാ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അള്ളാഹു മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.